ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഡിജിറ്റൽ പണമിടപാടുകളിൽ ഇന്ത്യയെ ആഗോളതലത്തിലെത്തിക്കാൻ RBI നിർണായക പങ്കുവഹിച്ചതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ചിലി പ്രസിഡന്റ് ഗബ്രിയൽ ബോറിക് 5 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തുന്നു. നക്സൽ മുക്ത ഇന്ത്യയ്ക്കായി സർക്കാർ വലിയ ചുവടുവയ്പ്പുകൾ നടത്തുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലോകത്തിലെ മികച്ച 10 സമ്പദ്വ്യവസ്ഥകളിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിലെ ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്യാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് ന്യൂഡൽഹിയിലെത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ISL സെമി ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭയിൽ നടപടികൾ തടസ്സപ്പെട്ടു. ലോക്സഭ 2 മണിവരെ നിർത്തിവച്ചു. രാജ്യസഭയിൽ നടപടികൾ പുരോഗമിക്കുന്നു. ഡിജിറ്റൽ പണമിടപാടുകളിൽ ഇന്ത്യയെ ആഗോളതലത്തിൽ മുന്നിലെത്തിക്കാൻ RBI നിർണായക പങ്കുവഹിച്ചതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. റിസർവ് ബാങ്കിന്റെ 90th വാർഷികാഘോഷ സമാപന ചടങ്ങിനെ മുംബൈയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി.
In making India a global leader in digital payments by continuously modernizing the country's payment instrument infrastructure, it has ensured that digital transactions are not only seamless and efficient but also secure.
സാമ്പത്തിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് RBI വഹിച്ച പങ്ക് എടുത്തു പറഞ്ഞ ശ്രീമതി മുർമു, കൃഷി, ചെറുകിട ബിസിനസ്, ഭവന മേഖല എന്നിവയ്ക്ക് റിസർവ് ബാങ്ക് പിന്തുണ നൽകിയതായും പറഞ്ഞു. കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ, RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ചിലി പ്രസിഡന്റ് ഗബ്രിയൽ ബോറിക്കുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഒരുക്കുന്ന വിരുന്നിലും ചിലി പ്രസിഡന്റ് പങ്കെടുക്കും. 5 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ചിലി പ്രസിഡന്റ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ചിലി സഹകരണം മെച്ചപ്പെടുത്താനുള്ള ഗബ്രിയൽ ബോറിക്കിന്റെ ശ്രമങ്ങളെ ശ്രീ ജയശങ്കർ അഭിനന്ദിച്ചു. വ്യാപാര വ്യവസായ പ്രതിനിധികൾ, സ്റ്റാർട്ടപ്പുകൾ, സാങ്കേതിക വിദഗ്ധർ എന്നിവരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള 75 വർഷത്തെ നയതന്ത്ര ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന് സന്ദർശനം സഹായകമാകും. നക്സൽ മുക്ത ഇന്ത്യയ്ക്കായി സർക്കാർ വലിയ ചുവടുവയ്പ്പുകൾ നടത്തുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇടതുപക്ഷ തീവ്രവാദം ശക്തമായ ജില്ലകളുടെ എണ്ണം 12 6 കുറഞ്ഞതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമം ഉറപ്പാക്കി ശക്തവും സുരക്ഷിതവുമായ രാജ്യം കെട്ടിപ്പടുക്കുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്തിലെ മികച്ച 10 സമ്പദ്വ്യവസ്ഥകളിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ലോകത്തെ 3rd വലിയ സാമ്പത്തിക ശക്തിയായി മാറാനുള്ള യാത്രയിലാണ് രാജ്യമെന്നും അദ്ദേഹം പറഞ്ഞു. CBIയുടെ 62nd സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിൽ CBI സ്ഥാപക ഡയറക്ടർ DP കോഹ്ലി അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം.
Today we are the 5th economy on track to become the 3rd economy in the coming few years. We are now the fastest growing major economy among the top 10 economies of the world. Projected to grow 6-8% over the next 5 years. Inflation is under control.
ചടങ്ങിൽ വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകളും സ്തുത്യർഹ സേവനത്തിനുള്ള പോലീസ് മെഡലുകളും കേന്ദ്രമന്ത്രി സമ്മാനിച്ചു. ഇന്ത്യൻ ബഹിരാകാശ ദൌത്യങ്ങളിൽ പങ്കാളിയാകാൻ ആഗ്രഹിക്കുന്നതായി സുനിത വില്യംസ്. തന്റെ അനുഭവ സമ്പത്ത് പങ്കുവയ്ക്കുന്നതിലും ഇന്ത്യയുടെ ബഹിരാകാശ യജ്ഞങ്ങളെ പിന്തുണയ്ക്കുന്നതിലും സന്തോഷമുണ്ടെന്നും അവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ബഹിരാകാശത്തുനിന്ന് ഇന്ത്യയെ വീക്ഷിച്ചത് അത്ഭുതകരമായ ഒരു അനുഭവമായിരുന്നു എന്നും സുനിത പറഞ്ഞു. യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 3 ദിവസത്തെ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. രാഷ്ട്രീയവും പൊതുനയവുമായി യുവജനങ്ങളെ ബന്ധിപ്പിക്കുന്നതിനും ഭരണത്തിലും രാഷ്ട്രനിർമ്മാണത്തിലും യുവജന പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുമുള്ള വേദിയാണ് പരിപാടി. വഖഫ് ഭേദഗതി ബിൽ ആരുടെയും സ്വത്ത് കണ്ടുകെട്ടാൻ ഉദ്ദേശിച്ചുള്ളതല്ലെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. നീതി ഉറപ്പാക്കുക എന്നതാണ് ബില്ലിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം വഖഫ് ഭേദഗതി ബില്ലിനെക്കുറിച്ച് വിശദമായ ചർച്ച നടത്തണമെന്നും തിടുക്കത്തിൽ പാസാക്കരുതെന്നും കോൺഗ്രസ് MP ഉജ്ജ്വൽ രാമൻ ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
കേരളത്തിലെ ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്യാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് ന്യൂഡൽഹിയിലെത്തി. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി ശ്രീമതി വീണ ജോർജ് കൂടിക്കാഴ്ച നടത്തും. ഉച്ചയ്ക്ക് ശേഷം കൂടിക്കാഴ്ച നടത്തുമെന്നാണ് സൂചന. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് ആരോഗ്യമന്ത്രി ന്യൂഡൽഹിയിലെത്തിയത്. ഇരവികുളം ദേശീയോദ്യാനം വിനോദസഞ്ചാരികൾക്കായി തുറന്നു. വരയാടുകളുടെ പ്രജനനകാലം അവസാനിച്ചതോടെയാണ് 2 മാസമായി അടച്ചിട്ടിരുന്ന ഉദ്യാനം തുറന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
വരയാടുകളുടെ പ്രജനനകാലം തുടങ്ങിയതോടെ 1 ഫെബ്രുവരി ഉദ്യാനം അടച്ചത്. 2 മാസത്തിനിടെ ഇരവികുളം മേഖലയിലെ കുമരിക്കല്ല്, ആനമുടി, വരയാടുമുട്ട, മേസ്തിരിക്കെട്ട്, ലക്കം, രാജമല എന്നിവിടങ്ങളിലായി നിരവധി വരയാട്ടിൻ കുഞ്ഞുങ്ങൾ പിറന്നിട്ടുണ്ട്. കുമരിക്കല്ല് ഭാഗത്താണ് ഏറ്റവും അധികം കുഞ്ഞുങ്ങളെ കണ്ടത്. 100-ലധികം വരയാടിൻ കുഞ്ഞുങ്ങൾ മേഖലയിൽ പിറന്നതായാണ് അനൌദ്യോഗിക കണക്ക്. ഏപ്രിൽ 20 ശേഷം മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കണക്കെടുപ്പിൽ എണ്ണം കൃത്യമായി അറിയാം.
തിരുവനന്തപുരം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തിന് നാളെ കൊടിയേറും. രാവിലെ 8:45 കൊടിയേറ്റിന്റെ ചടങ്ങുകൾ ആരംഭിക്കും. പൈങ്കുനി ഉത്രം മഹോത്സവം മേടമാസ വിഷു പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകുന്നേരം 4 തുറക്കും. നാളെ രാവിലെ സന്നിധാനത്ത് കൊടിയേറ്റ് നടക്കും. കേരള സർവകലാശാലയിലെ MBA വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ പരീക്ഷാ വിഭാഗത്തിന്റെ അടിയന്തര യോഗം ഇന്ന് ചേരും. വിദ്യാർത്ഥികൾക്ക് പ്രയാസമുണ്ടാകാത്ത തരത്തിൽ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുമെന്നാണ് സർവകലാശാലയുടെ നിലപാട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. ലക്നൌവിലെ എക്കാന സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ സെമിഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ഗോവ ബംഗളൂരുവിനെയും മോഹൻ ബഗാൻ ജംഷഡ്പൂരിനെയും നേരിടും. ഈ മാസം 12 ഫൈനൽ. US കപ്പലുകൾക്കെതിരെ യമനിലെ ഹൂതികൾ ഉയർത്തുന്ന ഭീഷണി അവസാനിക്കും വരെ പ്രത്യാക്രമണം തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 2 തുടർച്ചയായി നടത്തിയ ആക്രമണങ്ങളിൽ ഇറാൻ പിന്തുണയുള്ള ഹൂതി തീവ്രവാദികൾക്ക് കനത്ത ആഘാതമുണ്ടായതായും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഓപ്പറേഷൻ ബ്രഹ്മയുടെ ഭാഗമായി 500 ടണ്ണിലധികം സഹായ സാമഗ്രികളുമായി ഇന്ത്യയുടെ 3 നാവികസേനാ കപ്പലുകൾ കൂടി മ്യാൻമറിലെ യാംഗോണിലേക്ക് യാത്ര തിരിച്ചു. 16 ടൺ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള മാനുഷിക സഹായവുമായി വ്യോമസേനയുടെ C-130J വിമാനം മണ്ഡലയിലേക്ക് പുറപ്പെട്ടതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. അതേസമയം വെള്ളിയാഴ്ചയുണ്ടായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 2000 കവിഞ്ഞു. ഡൽഹിയിൽ വാണിജ്യ LPG ഗ്യാസ് സിലിണ്ടറുകളുടെ വില 41 രൂപ കുറച്ചു. വിലമാറ്റം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ദേശീയ തലസ്ഥാനത്ത് 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന്റെ പുതിയ വില 1762 രൂപയാണ്. കൊൽക്കത്തയിൽ 44.50 രൂപയും മുംബൈയിൽ 42 രൂപയും ചെന്നൈയിൽ 43.50 രൂപയും വില കുറഞ്ഞു. രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ജൂൺ വരെ ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൂടുതൽ ദിവസങ്ങളിൽ ഉഷ്ണതരംഗ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ ജനറൽ മൃത്യുഞ്ജയ് മൊഹപത്ര പറഞ്ഞു. ഈ മാസം മഴയുടെ അളവ് സാധാരണ നിലയിലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെപ്പറ്റി ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസ് നടത്തിയ പ്രസ്താവനയെ അപലപിച്ച് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ കരയാൽ ചുറ്റപ്പെട്ടതിനാൽ പ്രദേശത്തു നിന്നും സമുദ്രത്തിലേക്കുള്ള ഏകമാർഗവും സമുദ്രത്തിന്റെ സംരക്ഷകനായി നിലകൊള്ളുന്നതും ബംഗ്ലാദേശാണ് എന്നായിരുന്നു പ്രസ്താവന. പ്രസ്താവന അംഗീകരിക്കാനാകില്ലെന്നും അസം മുഖ്യമന്ത്രി പറഞ്ഞു. മധ്യപ്രദേശിലെ 19 പുണ്യസ്ഥലങ്ങളിൽ മദ്യം നിരോധിച്ചുകൊണ്ടുള്ള നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ഉജ്ജയിൻ, ഓംകാരേശ്വർ, അമർകാന്തക്, ചിത്രകൂട്, മണ്ഡലേശ്വർ, ഓർച്ച തുടങ്ങിയ ഇടങ്ങളിലാണ് നിരോധനം. കേന്ദ്ര സംസ്ഥാന ബജറ്റുകളിൽ പ്രഖ്യാപിച്ച നിരക്ക് വർധനകളും ഇളവുകളും ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ ഭൂനികുതിയിൽ 50% 23 കോടതി ഫീസുകളിലും വർധനയുണ്ട്. 15 കഴിഞ്ഞ ഇരുചക്രവാഹനങ്ങൾക്കും മുച്ചക്രവാഹനങ്ങൾക്കും റോഡ് നികുതി 1350 രൂപയാകും. ഇരുചക്ര മുച്ചക്ര ഇലക്ട്രിക് വാഹനങ്ങളൊഴികെ മറ്റ് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നിലവിലുള്ള 5% നികുതിയിൽ നിന്ന് വാഹനത്തിന്റെ വില അനുസരിച്ച് വർധന വരുത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കുള്ള ഏകീകൃത പെൻഷൻ പദ്ധതി ഇന്ന് മുതൽ പ്രാബല്യത്തിൽ. ദേശീയ പെൻഷൻ സംവിധാനത്തിന് കീഴിലാണ് പദ്ധതി. 23 ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് പ്രയോജനം ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഡിജിറ്റൽ പണമിടപാടുകളിൽ ഇന്ത്യയെ ആഗോളതലത്തിലെത്തിക്കാൻ RBI നിർണായക പങ്ക് വഹിച്ചതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ചിലി പ്രസിഡന്റ് ഗബ്രിയൽ ബോറിക് 5 സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തുന്നു. നക്സൽ മുക്ത ഇന്ത്യയ്ക്കായി സർക്കാർ വലിയ ചുവടുവയ്പ്പുകൾ നടത്തുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലോകത്തിലെ മികച്ച 10 സമ്പദ് വ്യവസ്ഥകളിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിലെ ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്യാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് ന്യൂഡൽഹിയിലെത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ISL സെമിഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.